warahmatullahi wabarakatuh. Alhamdulillah wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi wa man wala ma ba'du. ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഹൃദയവുമായി ബന്ധപ്പെട്ട തൗഹീദിൻ്റെ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഖൗഫിനെക്കുറിച്ചും അതുപോലെ അതിൽ റജാഇനെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം തവക്കുലിൻ്റെ അധ്യായം പഠിച്ചു. അവിടെ നമ്മൾ പറഞ്ഞു, ഒരുവൻ്റെ തവക്കുൽ അത് വർദ്ധിച്ചാൽ അള്ളാഹുവല്ലാത്ത ആളുകളോടുള്ള പ്രതീക്ഷകൾ അവനറ്റുപോകും. അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷകൾ അർപ്പിക്കാനും അതുപോലെ അള്ളാഹുവല്ലാത്ത ആളുകളെ ഭയക്കുന്നത്, അള്ളാഹുവല്ലാത്ത ആളുകളോടുള്ള ഖൗഫ്, അതെല്ലാം അവനില്ലാതായിത്തീരും. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഖൗഫും റജാവും എല്ലാം പഠിപ്പിച്ചതിന് ശേഷം തവക്കുലുമായി ബന്ധപ്പെട്ട അധ്യായം പഠിപ്പിച്ചത്. ഇതിനുശേഷമാണ് ഈ അധ്യായം. ഈ അധ്യായം യഥാർത്ഥത്തിൽ കഴിഞ്ഞ അധ്യായങ്ങളുമായി ബന്ധമുള്ളൊരു കാര്യം തന്നെയാണ്. ഖൗഫു റജാവും അത് വേണ്ടതുപോലെ ഒരാൾ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ അവർക്ക് സംഭവിച്ചേക്കാവുന്ന രണ്ട് അപകടങ്ങളാണ്. ഹൃദയവുമായി ബന്ധപ്പെട്ട രണ്ട് അപകടങ്ങളെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. ഈ അധ്യായത്തിൻ്റെ തലക്കെട്ടും ഒരായത്തിൻ്റെ ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ബാബു ഖൗലില്ലാഹി തആല അഫഅമിനു മക്രല്ലാഹ് വലാ ഫലാ യഅമനു മക്രല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. സൂറത്തുൽ അഅ്റാഫിലെ 99-ാമത്തെ ആയത്താണ്. അള്ളാഹു ചോദിക്കുന്നു, അഫഅമിനു മക്രല്ലാഹ്, അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തന്ത്രത്തെ തൊട്ട് നിർഭയരാണോ? ഫലാ യഅമനു മക്രല്ലാഹ്, അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയരായിരിക്കുകയില്ല. ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടകാരികളായ ഒരു ജനവിഭാഗമല്ലാതെ എന്ന് അല്ലാഹു തആല പറയുകയാണ്. യഥാർത്ഥത്തിൽ രണ്ട് രോഗങ്ങളാണ്, നാം പറഞ്ഞതുപോലെ രണ്ട് രോഗങ്ങളാണ് ഈ അധ്യായത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് അൽ അംനു മിൻ മക്രില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തന്ത്രത്തെ തൊട്ടുള്ള നിർഭയത്വമാണത്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് അൽ ഗുലൂബു ഫിർ റജ, അള്ളാഹുവിനോടുള്ള അള്ളാഹുവിലുള്ള പ്രതീക്ഷയിലുള്ള ഗുലൂവാണത്, പരിധിവിടലാണത്. എത്രത്തോളം എന്ന് വെച്ചാൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തിനെ കുറിച്ച്, വിശാലമായ കാരുണ്യത്തെ കുറിച്ച് മനസ്സിലാക്കി അവൻ ഒരുതരം ഒരു അപകടത്തിൽ പെട്ടുപോകുകയാണ്. അതായത് അള്ളാഹു തആല വിശാലമായ കാരുണ്യമുള്ളവനാണ്, റഹ്മാനായ റബ്ബാണവൻ, എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്, ഷക്കൂറാണ്, ചെറിയ അമലുകൾക്ക് ധാരാളം പ്രതിഫലം നൽകുന്നവനാണ്. ഇതെല്ലാം മനസ്സിലാക്കിയാൽ ഒരുവനിൽ യഥാർത്ഥ രൂപത്തിൽ ഉണ്ടായിരിക്കേണ്ടതായ ഇബാദത്തുകൾക്ക് പകരം, അഥവാ ഇങ്ങനെയുള്ള കാരുണ്യവാനായ റബ്ബിന് ഞാൻ നന്ദിയുള്ളവനായിരിക്കേണ്ടതുണ്ട്, എൻ്റെ അമലുകൾ കൃത്യത വരുത്തേണ്ടതുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ അശ്രദ്ധയിൽ കഴിച്ചുകൂട്ടിയാൽ പോരാ, ശ്രദ്ധയിൽ അമലുകൾ ചെയ്യേണ്ടതുണ്ട്, പാപങ്ങൾ ഒരിക്കലും ആ റബ്ബിനെ ധിക്കരിക്കുന്ന ഒരു പ്രവർത്തനം എന്നിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല, റഹ്മാനായ റബ്ബാൻ, എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള റബ്ബാൻ, ആ റബ്ബിനെ അനുസരണക്കേട് കാണിക്കുന്നതിൽ ഞാൻ വിട്ടുനിൽക്കണം എന്ന ചിന്ത ഉണ്ടാകേണ്ടതിന് പകരം അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കുകയും അവൻ ചിന്തിക്കുന്നത് അള്ളാഹു വിശാലമായ കാരുണ്യമുള്ളവനല്ലേ, അതുകൊണ്ട് ഇബാദത്തുകളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഒഴിവാക്കിയാലൊന്നും കുഴപ്പമില്ല, നിസ്കാരവും നോമ്പുമൊക്കെ അതിലൊരു അലംഭാവം കാണിക്കുന്നതിൽ വലിയ പ്രശ്നമില്ല എന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള പ്രതീക്ഷയിൽ അതിരുവിടുകയാണ്. അതല്ലെങ്കിൽ ഹറാമുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഞാൻ നന്ദി കെട്ടവനാകാൻ പാടില്ല, അവൻ റഹ്മാനു റഹീമുമായ റബ്ബാണ് എന്ന് ചിന്തിക്കേണ്ടതിന് പകരം അള്ളാഹുവിനെ ധിക്കരിച്ച് തുടങ്ങുകയും ചെയ്യും. എന്നിട്ട് അവൻ അവൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കും, അള്ളാഹു ഗഫൂറും റഹീമുമാണല്ലോ, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും അങ്ങേയറ്റം കാരുണ്യമുള്ളവനുമാണല്ലോ എന്ന ചിന്ത അവൻ്റെ മനസ്സിലുണ്ടാക്കും. ഇതാണ് ഒന്നാമത്തെ രോഗം, അൽ അംനു മിൻ മക്രില്ലാ, അള്ളാഹുവിൻ്റെ തന്ത്രത്തെ തൊട്ട് നിർഭയനായിരിക്കുക എന്നുള്ളത്. ഇൻഷാല്ലാ ഇതുമായി വിശദീകരണം വരുന്നതാണ്. രണ്ടാമത്തെ കാര്യം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് അൽ യഅസു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിരാശയടയുക എന്നുള്ളതാണ്. ഇതവന് സംഭവിക്കുന്നത് അത്തനത്തുഴു ഫിൽ ഖൗഫ്, അതാണ് അതിൻ്റെ കാരണം. ഭയത്തിൽ അതിരിവിടുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവസാനം അള്ളാഹു എനിക്ക് എൻ്റെ പാപങ്ങളൊന്നും പുറത്തു തരികയില്ല എന്ന രൂപത്തിലുള്ള നിരാശയാണ്. ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഇത്തരം നിരാശകൾ ഒരിക്കലും തന്നെ നന്മകൾ വർദ്ധിപ്പിക്കാനോ തിന്മകളിൽ നിന്നും മാറി നിൽക്കാനോ അവന് സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അള്ളാഹു തആലയെക്കുറിച്ചുള്ള യഥാർത്ഥ രൂപത്തിലുള്ള ഭയം അള്ളാഹുവിനെ അനുസരിക്കാനും അവനെ ധിക്കരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാനും അവന് കാരണമായിരിക്കേണ്ടതാണ്. പക്ഷെ ഇങ്ങനെയുള്ള പരിധി വിട്ട നിരാശ, അതവന് ഞാൻ ഇനി ഒരുപാട് തിന്മകൾ ചെയ്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് നിരാശകൾ നിറഞ്ഞ സംഭവമാണ് എനിക്കുള്ളത്, ഇനി എന്നെ കൊണ്ടൊന്നും വയ്യ എന്നുള്ള രൂപത്തിൽ അവിടെയും അവൻ അമലുകൾ ചെയ്യുന്നതിൽ നിന്നും പുറകോട്ടേക്കാണ് പോകുന്നത്. അല്ലാതെ ആ ഭയം പരിധി വിട്ടതുകൊണ്ട് അവൻ അമലുകൾ നന്നാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ തിന്മകൾ ചെയ്യുന്നതിൽ നിന്നും ഈ പരിധി വിട്ട ഭയം അവനെ തടയുന്നുമില്ല. ഈ ഭയം കാരണത്താൽ അവൻ തിന്മകൾ ഒഴിവാക്കുന്നില്ല, കാരണം ഈ പരിധി വിട്ട ഭയം അവൻ ഉപകരിക്കുകയില്ല, അവൻ തിന്മകളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരാശയാണ് റബ്ബിൽ, ഇനി ഇതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളത്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഈ രണ്ട് അപകടങ്ങളും ഒരുവനെ എത്തിക്കുന്നത് അൽ ഇൻതിഖാ വ അനിൽ ഖൈറാത്ത്, നന്മകളിൽ നിന്നും അവന് തടസ്സമുണ്ടാക്കുന്ന കാര്യമാണ്. രണ്ടും അള്ളാഹുവിന്റെ മക്രിൽ, അള്ളാഹുവിന്റെ തന്ത്രത്തിൽ നിന്നും, അള്ളാഹു എന്നെ എങ്ങനെ പെരുമാറും എന്ന കാര്യത്തിൽ നിന്നുമുള്ള നിർഭയത്വവും, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ നിന്നുള്ള നിരാശയും ഖൈറുകൾ ചെയ്യുന്നതിൽ നിന്നും അവനെ തടയുന്നു. അതുപോലെ തന്നെ വൽജുർഅത്തു അലൽ മുഹറമാത്ത്, ഹറാമുകൾ ചെയ്യുന്നതിൽ പെട്ടെന്ന് അവൻ അതിലേക്ക് വീണുപോകുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തതിന്റെ കാരണം നമ്മൾ പറഞ്ഞതുപോലെ അത്തവസ്സു ഫിർ റജ, അല്ലെങ്കിൽ അൽ ഗുലൂബു ഫിർ റജ, പ്രതീക്ഷയിൽ പരിധി വിട്ടതാണ്. രണ്ടാമത്തതിന്റെ കാരണം അത്തനത്തുഉ ഫിൽ ഖൗഫ്, ഭയത്തിൽ പരിധി വിട്ടതാണ് എന്ന് മനസ്സിലാക്കുക. എൻ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രത്തിൽ നിന്നും നിർഭയനായിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഹുക്കും അതിൻ്റെ വിധി പരിഗണിച്ച്, അങ്ങനെ ചെയ്യുന്ന ഒരുവന്റെ വിധി പരിഗണിച്ച് അത് രണ്ട് വിഭാഗമുണ്ട്, രണ്ട് രൂപത്തിലാണ് അത് സംഭവിക്കുന്നത്. അതിലൊന്നാമത്തേത് അപകടം പിടിച്ചതാണ്. അംനു മിൻ മക്രില്ലാഹി ഹുവ കുഫ്റും ബില്ലാഹ് യുഖ്രിജുൽ അബ്ദ മിനൽ ഇസ്ലാം, ഒരുവനെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തേക്ക് എത്തിക്കുന്ന രൂപത്തിൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച്, അവന്റെ ദീനിനെ കുറിച്ച് അവൻ നിർഭയനായിരിക്കുകയാണ്. എത്രത്തോളം അവന് ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പൂർണ്ണമായി പോകും, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഭയം പൂർണ്ണമായി മനസ്സിൽ നിന്നും ഇല്ലാതായി തീരും. വെറും പ്രതീക്ഷകൾ മാത്രം, ഒരു പേടിയുമില്ല, എന്തു ചെയ്യാനും അത് നിർലോഭം ചെയ്യും, യാതൊരു കുഴപ്പവും ഒരു പ്രയാസവും അലട്ടുന്നില്ല. തിന്മകൾ ചെയ്യുന്ന സമയത്തോ നന്മകൾ ഉപേക്ഷിക്കുന്ന സമയത്തോ ഹറാം വാജിബായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്ന സമയത്തോ ഒരു പേടിയുമില്ല. അവൻ പൂർണ്ണമായി വാജിബുകൾ ഉപേക്ഷിക്കുകയും അള്ളാഹുവിന്റെ ദീൻ അനുസരിക്കുന്നതിൽ നിന്നും അങ്ങനെ പോയി ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന രൂപത്തിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രത്തിന് തൊട്ടുള്ള നിർഭയത്വമുണ്ട്. അത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അംനു മിൻ മക്രില്ലാഹു വ കബീറത്തും മിനൽ കബായർ, വൻപാപങ്ങളിൽപ്പെട്ട ഒരു വൻപാപമാണിത്. ഒരാൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അസ്ലുൽ ഖൗഫ്, ഭയത്തിന്റെ അടിസ്ഥാനം ഉള്ളിലുണ്ട്, പൂർണ്ണമായി ഭയം ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോയിട്ടില്ല, ഭയം അകത്തുണ്ട്. പക്ഷെ ആ ഭയത്തിൽ ഉണ്ടാകുന്ന കുറവ് സംഭവിച്ചിരിക്കുകയാണ്. അള്ളാഹു തആലയുടെ റജായിലുള്ള അതിരുവിടൽ കാരണം ഭയത്തിൽ കുറവ് സംഭവിച്ചിരിക്കുകയും അത് മുഖേന ഒരുപാട് വാജിബുകൾ ഒഴിവാക്കും. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന രൂപത്തിലുള്ള നിസ്കാരം പൂർണ്ണമായി ഒഴിവാക്കുക പോലെയുള്ളതില്ല എങ്കിലും, നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുക, വൈകി നിസ്കരിക്കുക, ജക്കാത്തിന്റെ കാര്യങ്ങളിൽ ചിലപ്പമൊക്കെ കൊടുക്കുമെങ്കിലും ശ്രദ്ധിക്കാതിരിക്കുക, ഹറാമായ കാര്യങ്ങളിൽ പലിശയിലും മറ്റു പോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുക, എല്ലാത്തിനും അവന്റെ മനസ്സിലുള്ള ഉത്തരം അള്ളാഹു ഗഫൂറു റഹീമുമാണ് എന്ന രൂപത്തിലാണ്. അങ്ങനെ വൻ പാപങ്ങളിൽ അവൻ എത്തി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. എൻ സഹോദരങ്ങളെ, അൽയഅസു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ നിന്നുമുള്ള ഒരാളുടെ നിരാശ, അതിന്റെ അടിസ്ഥാനം പരിഗണിച്ച് നോക്കിയാൽ അതും ഇതുപോലെ രണ്ട് രൂപത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹു തആലയുടെ കാരുണ്യത്തിൽ നിന്നും ഒരാൾക്കുള്ള നിരാശ അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഖുനൂത്തു മിൻ റഹ്മത്തില്ലാഹി സുബ്ഹാനഹു വ തആല ഫിൽ ഉമൂരിൽ ഉഖ്റവിയ്യ, ആഖിറത്തിന്റെ കാര്യത്തിൽ ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യത്തിൽ നിന്ന് നിരാശയാണ്, ആഖിറത്തിന്റെ കാര്യത്തിൽ, ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ അവൻ നിരാശനാണ്. അള്ളാഹു എനിക്ക് നാളെ പുറത്തു തരുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ അവൻ നിരാശനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ പാപങ്ങൾ പൊറുക്കുമെന്നുള്ള പ്രതീക്ഷ അവനില്ല. അള്ളാഹു തആല എന്റെ തൗബ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ അവനില്ല. ഒന്നുകിൽ അവന് വിചാരിക്കുന്നത് അള്ളാഹു ഒരാളുടെയും പാപങ്ങളൊന്നും പുറത്തു കൊടുക്കുകയില്ല, ഈ ഉമ്മത്തിന്റെ പാപങ്ങളൊന്നും അള്ളാഹു തആല പുറത്തു കൊടുക്കുകയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ഇതും ഈ അപകടത്തിൽപ്പെട്ട കാര്യമാണ്. അതല്ലെങ്കിൽ എന്റെ കാര്യം എന്നെ അള്ളാഹു തആല ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകാം. എന്റെ പാപങ്ങൾ അള്ളാഹു തആല എനിക്ക് പുറത്തു തരികയില്ല എന്ന രൂപത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാകാം. പല രൂപത്തിലാണ് പിശാച ആളുകളെ പഴപ്പിക്കുന്നത്. ചിലപ്പോൾ അവൻ ചിന്തിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളൊക്കെ പുറത്തു തരും, പക്ഷെ എനിക്ക് അതിന് സാധിക്കുകയില്ല, എനിക്ക് തൗബ ചെയ്യാനും സാധിക്കുകയില്ല, എന്റെ തിന്മ അങ്ങ് നിറഞ്ഞു പോയിട്ടുണ്ട്, ഇനി എനിക്ക് സാധിക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥ ചിലർക്ക് ഉണ്ടാകാം. അതായത് അള്ളാഹു തൗബാണ്, പാപങ്ങൾ പുറത്തു തരുന്ന പശ്ചാത്തപം സ്വീകരിക്കുന്നവനാണ് എന്ന ചിന്ത അവനുണ്ട്, പക്ഷേ എനിക്കതിന് സാധിക്കുകയില്ല എന്നുള്ള നിരാശ. ഇനി ചില സമയത്ത് എനിക്കതിന് സാധിക്കും, പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു അത് പുറത്തു തരികയില്ല എന്ന ചിന്ത, ഇതെല്ലാം അപകടം പിടിച്ച അവന്റെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നുള്ള നിരാശയാണ്. ഇത് നാം പറഞ്ഞത് ഉഹ്റവിയായ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിൽ തന്നെ ഉഹ്റവിയായ കാര്യവുമായി ബന്ധപ്പെട്ട് ഇത് അവന്റെ സ്വന്തം കാര്യത്തിൽ അവൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ ചിലപ്പോൾ മറ്റുള്ള ആളുകളുടെ കാര്യത്തിലും അവന് അത്തരത്തിൽ നിരാശയുണ്ടാകും. അതായത് അതിൽ നിന്നാണ് അവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുക, ഇസ്ലാമിലുള്ള ഒരാളുടെ വിഷയത്തിൽ തന്നെ അവൻ പറയും നിനക്ക് അള്ളാഹു പുറത്തു തരികയില്ല, അല്ലെങ്കിൽ ഇക്കൂട്ടർക്കൊന്നും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നുള്ള ഒരു നിരാശയിൽ നിന്നാണ് അവൻ പറയുന്നത്, അള്ളാഹു തആലയെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഒരാൾ തൗഹീദിലുള്ള ഒരു വ്യക്തിയാണോ, അയാളുടെ പാപം എത്ര വലുതാകട്ടെ, നമ്മൾ ഒരിക്കലും നിനക്ക് ആ പാപം പുറത്തു കിട്ടുകയില്ല എന്നോ, അല്ലെങ്കിൽ നിന്റെ പാപം പുറക്കപ്പെടുകയില്ല എന്നോ നമ്മൾ സംസാരിക്കാൻ പാടില്ല, പറയാൻ പാടില്ല, വിശ്വസിക്കാനും പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ശിർക്കല്ലാതെ മരിച്ചുപോയ ഏതൊരു പാപവും അവൻ ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാരുണ്യം ഒരിക്കലും, അങ്ങനെയുള്ളൊരു നിരാശ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇതെല്ലാം ഉഹ്റവിയുമായി ബന്ധപ്പെട്ട, ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി ഇതുപോലെ തന്നെ നിരാശ അടയുന്നത് ദുനിയാവിന്റെ കാര്യത്തിലും ഉണ്ടാകാം. ഒരാൾക്ക് ദുനിയാവിൽ എത്ര കച്ചവടം ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാകുന്നില്ല, ഓരോ തവണ ചെയ്യുമ്പോഴും വ്യത്യസ്ത തടസ്സങ്ങളായി പഴയതുപോലെ അത് പൊളിഞ്ഞു പോവുകയാണ്. അങ്ങനെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായ വർഷങ്ങളാണ് കടന്നു പോകുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവൻ ഇനി എനിക്കൊരു പോം വഴി ഉണ്ടാക്കുമെന്നുള്ള വിഷയത്തെക്കുറിച്ച് അവന് നിരാശ ഉണ്ടാവുകയാണ്. ഇത് അള്ളാഹു തആലയുടെ കാരുണ്യത്തിലുള്ള നിരാശയാണ്. പലർക്കും അത് ചിന്തിക്കാറില്ല, മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും ആ നിരാശ. ചിലർ അത് പുറത്തു പറയുകയും ചെയ്യും, പുറത്തു പറയാത്തവർ ഹൃദയത്തിന്റെ ഉള്ളകങ്ങളിൽ അത് ഒളിപ്പിച്ചു വെക്കും. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരായിക്കൊണ്ടാണ് എപ്പോഴും അവർ നടക്കുക. രോഗം കൊണ്ട് വലയുന്നവരാകട്ടെ, പറഞ്ഞതുപോലെ കച്ചവടത്തിലുള്ള ആളുകളാകട്ടെ, മറ്റെന്തുമാകട്ടെ, വിവാഹം നടക്കാത്ത ആളുകളാകട്ടെ, ഏത് ദുനിയാവിന്റെ കാര്യങ്ങളാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനൊരു പോം വഴി നൽകുകയില്ല എന്ന നിരാശാഭാവം നിറക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ടുള്ള നിരാശയാണ്. ഇതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ എപ്പോഴും പ്രതീക്ഷ ഉണ്ടാകണം. ഇത് അള്ളാഹു തആല എനിക്ക് ചെയ്തു തരാത്തത് എന്റെ ഭാഗത്തു നിന്നുള്ള വല്ല കുറവും കാരണമായിരിക്കാം, എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത മാർഗമായിരിക്കാം, ഈ വേവലാതികളും ടെൻഷനുകളും ഒക്കെ അതിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതായിരിക്കാം എന്ന് അവൻ ചിന്തിക്കണം. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം എനിക്ക് ഇപ്പോൾ ചെയ്തു തരാത്തത് മഹത്തായ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, എന്റെ കച്ചവടം ഇപ്പോൾ നന്നാകാത്തത് ഞാൻ ഇപ്പോൾ മുതലേ കച്ചവടം ചെയ്താൽ വലിയ ധനാഢ്യനാവുകയും അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം, അള്ളാഹു ഒരു കാലഘട്ടങ്ങളിൽ നീ ഒരു ദരിദ്രനായിരുന്നാൽ മതി, നിന്റെ സമ്പത്തിന് വലിയ വളർച്ച ഉണ്ടായിരിക്കേണ്ടതില്ല എന്ന് ചിന്തിച്ചത് നമുക്കറിയുകയില്ല. ചില കല്യാണങ്ങൾ അത് വിചാരിച്ചതുപോലെ അതിൻ്റെ നിക്കാഹിന്റെ തൊട്ടു മുമ്പ് വരെ അതിനു വേണ്ട കാര്യങ്ങളെല്ലാം തകൃതിയിൽ നടന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതായി പോയത് അതിൽ നമ്മൾ നിരാശ അടയേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തോ വലിയ ഹിക്മത്ത്, അവന്റെ വലിയ ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതിൽ കാരുണ്യം, അവന്റെ റഹ്മത്തിൽ നിരാശ അടയാൻ പാടില്ല എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ഈ നിരാശ മൂത്തു കഴിഞ്ഞാൽ അവരവരുടെ ജീവൻ തന്നെ അവസാനിപ്പിച്ചേക്കും. എന്തുകൊണ്ടാണ് അവർ ജീവൻ അവസാനിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ഒരാൾക്ക് പൂർണ്ണമായ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ കൈവിടാൻ ആരുമില്ല, എന്നെ കൈപിടിക്കാൻ ആരുമില്ല എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ശരിയായിരിക്കാം, ഒരുപക്ഷെ അവന്റെ ചുറ്റുമുള്ള ആളുകൾ മുഴുവനും അവനെതിരായിരിക്കാം, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൂടെയുണ്ട്, അള്ളാഹു തആല അവനെ സഹായിക്കും എന്ന പ്രതീക്ഷ അവൻ ഒരിക്കലും കൈവിടാൻ പാടില്ല. അള്ളാഹു തആല അങ്ങേയറ്റം റഹ്മത്തുള്ളവനാണ്, കാരുണ്യമുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്റെ ഉപ്പയേക്കാൾ, എന്റെ ഉമ്മയേക്കാൾ, എന്റെ മറ്റെല്ലാരെക്കാളും എന്നെ സ്നേഹിക്കുന്നവനാണ് എന്റെ റബ്ബ് എന്ന വിശ്വാസം എനിക്കുണ്ടാകണം. മഹാനായ മുൻഗാമികളിൽപ്പെട്ട അൽ ഹസ്സൻ അൽ ബസറി റഹിമഹുള്ളയൊക്കെ പറഞ്ഞതുപോലെ, അള്ളാഹുവിലുള്ള എന്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, ഞാൻ അള്ളാഹു എത്രമാത്രം പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്ന് പറഞ്ഞാൽ, നാളെ ഖിയാമത്ത് നാളിൽ എന്നെ വിചാരണ ചെയ്യാൻ എന്നെ ഏറെ സ്നേഹിക്കുന്ന എന്റെ ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ അവരെ ഏൽപ്പിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ റബ്ബിനെ ഏൽപ്പിക്കുന്നതിലാണ്. അല്ല, ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ ചിന്തിച്ച് നോക്കാം, ദുനിയാവിൽ നമുക്കൊരു ചെറിയൊരു തീപ്പോറൽ ഏൽക്കുന്നത് പോലും നമ്മളെ ഉപ്പാക്കും ഉമ്മാക്കും പ്രയാസമുള്ള കാര്യമാണ്. തീപ്പോറൽ, ചെറിയൊരു തീപ്പോറൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചൂടേൽക്കുന്നത് നമ്മൾ ഉപ്പയും ഉമ്മയും മക്കൾക്കുണ്ടാകുന്നത് സഹിക്കുകയില്ല. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, നാളെ നരകത്തിലിടാതെ നമ്മൾ വിചാരണ എളുപ്പമാക്കി നമ്മൾ ഉപ്പയുടെയോ ഉമ്മയുടെയോ കയ്യിൽ കൊടുത്താൽ അവർ നമ്മോട് കാരുണ്യം കാണിച്ച് നമ്മൾ രക്ഷപ്പെടുത്തിയേക്കും. ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തോളം അത് വരികയില്ല. അള്ളാഹുവിന്റെ 100 കാരുണ്യങ്ങളിൽ, 100 റഹ്മത്തിൽ അതിലൊന്നു മാത്രമാണ് ഈ ദുനിയാവിലുള്ള മുഴുവൻ ആളുകളും പരസ്പരം കാണിക്കുന്ന കാരുണ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബാക്കി 99 റഹ്മത്തു റബ്ബ് നാളെ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുവൻ റബ്ബിലാണ് ഏറ്റവും വലിയ പ്രതീക്ഷ ഉണ്ടായിരിക്കേണ്ടത്, മറ്റുള്ള ആളുകളിൽ അവന് പ്രതീക്ഷ ഉണ്ടാകേണ്ടതില്ല. അതല്ലെങ്കിൽ ആളുകളെല്ലാം അവനെ കൈവിട്ടാലും അവന്റെ റബ്ബ് അവനെ കൈവിടുകയില്ല എന്ന പ്രതീക്ഷ അവനുണ്ടാകണം. ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. നോക്കൂ, ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം ഈ അധ്യായം ആരംഭിച്ചിട്ടുള്ളത് ഈ അധ്യായത്തിന്റെ തലക്കെട്ട് തന്നെ ഒരായത്താണ്. അഫഅമിനു മക്റല്ലാഹ്, അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രത്തെ തൊട്ട് നിർഭയരാണോ? ഫലാ യഅമനു മക്റല്ലാഹ് ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, തീർച്ചയായും അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയരായിരിക്കുകയില്ല ആരല്ലാതെ, നഷ്ടകാരികളല്ലാതെ. അൽ ഖൗമുൽ ഖാസിറൂൻ, അവരാണ് അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയരായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യമാണ് ഈ ആയത്തിൽ വന്നത്. നമ്മൾ പറഞ്ഞു രണ്ട് രോഗമാണ് ഈ അധ്യായം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഈ ആയത്തിൽ കൊടുത്തത്, അല്ലമ്നു മിൻ മക്കരില്ല, അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് അവൻ നിർഭയനായിരിക്കുക എന്നുള്ളതാണ്. ഈ ആയത്ത് നോക്കൂ, ഇത് ആരുടെ വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണ്? ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചിട്ടുള്ള ഒരു ജനവിഭാഗത്തിന്റെ മേൽ ഇറങ്ങിയിട്ടുള്ള ഒരു ആയത്താണിത്. എല്ലാവർക്കും ബാധകമാണിത്. അവർക്ക് അള്ളാഹു ധാരാളം വേണ്ടുവോളം അനുഗ്രഹങ്ങൾ നൽകി, അവരതിന് നന്ദി കാണിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിച്ചതേ ഇല്ല, ഇതെനിക്കൊക്കെ നൽകിയത് ആരാണെന്ന് അവർ ചിന്തിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തൗഹീദ് അതവർ പാലിച്ചില്ല. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നന്ദി കാണിക്കുകയും ചെയ്തു, ശിർക്ക് ചെയ്തു. അല്ലെങ്കിൽ അവർ ചിന്തിച്ചു, ഈ കാണുന്നതെല്ലാം ഒരു സ്വരുക്കൂട്ടിയത് നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, നമ്മുടെ ശക്തി. ഇങ്ങനെല്ലാം ചിന്തിക്കുകയും ചെയ്ത ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്നു, അള്ളാഹുവിനെ മറന്ന അവനെ നന്ദി കാണിക്കാത്ത ആളുകളോട്, അഫ അമിന അഹ്ലുൽ ഖുറ അയ്യതിയഹും ബസ്ന ബയാതൻ വഹും നായിമൂൻ, ആ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അവർ നിർഭയരാണോ? അയ്യതിയഹും ബസ്ന ബയാതൻ വഹും നായിമൂൻ, അവർ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ ശിക്ഷ അവരെ പിടികൂടുകയില്ലെന്ന് അവർ നിർഭയരാണോ എന്നാണ്. എങ്ങനെയാണ് ഒരാൾ നിർഭയനായി, ഇത്രയും പാപങ്ങൾ ചെയ്തതിന് ശേഷം നിർഭയനായി ഒരാൾ എങ്ങനെയാണ് രാത്രി കിടന്നുറങ്ങുക? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെക്കുറിച്ച്, ഇതിന് റബ്ബിന്റെ ഭാഗത്തൊരു പ്രതികാരം ഉണ്ടാകുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നിർഭയനായതുകൊണ്ടാണ്. ഇതാണ് ഈ ആയത്തോടെ പറഞ്ഞത്. രാത്രി ഒരുപാട് തിന്മകൾ ചെയ്തിട്ടും, ശിർക്കിലാണ്, സകല രൂപത്തിലുള്ള ഹറാമുകൾ ചെയ്തിട്ടും സുഖലോലുപതയിൽ രാത്രിയിൽ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് എങ്കിൽ, അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, ഇത്രയും തിന്മകളിൽ മുഴുകിയതിനു ശേഷവും ഒരാൾക്ക് രാത്രി സുഖമായി കിടന്നുറങ്ങാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, അതിന്റെ അർത്ഥം അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രത്തെ തൊട്ട് നിർഭയനാണ്, പേടിയില്ല, ഒരു പേടിയും അവന്റെ ആ വിഷയത്തിലില്ല. രണ്ടാമത് നോക്കൂ, അള്ളാഹു തആല ചോദിക്കുന്നു, അവ അമിന അഹ്ലുൽ ഖുറ അയ്യതിയഹും ബസ്ന ദുഹൻ വഹും യലഅബൂൻ, ഇതാ ഗ്രാമങ്ങളിലുള്ള ചിലർ പകൽ സമയങ്ങളിൽ അവർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കെ, അവരിങ്ങനെ സുഖലോലുപതയിൽ ഇങ്ങനെ വ്യത്യസ്ത വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തുകയില്ല എന്നതിലും അവർക്ക് നിർഭയത്വമാണോ ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതിനുശേഷമാണ് ഈ ആയത്തിൽ പറഞ്ഞ കാര്യം, അഫഅമിനു മക്റല്ലാഹ്, അവർ അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയരാണോ എന്നുള്ളത്. എന്തായിരിക്കും അള്ളാഹുവിന്റെ തന്ത്രം? അവരേതൊരു നിഅമത്ത് ആസ്വദിച്ചിട്ടാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്, അള്ളാഹു ആ നിഅമത്ത് അങ്ങനെ ഇസ്തിദ്റാജായി ഇങ്ങനെ അയച്ചുവിടുന്നതായിരിക്കും. അവർ ചെയ്യുന്ന അനുസരണക്കേടിന്, അവർ ചെയ്യുന്ന തിന്മകൾക്കുള്ള പെട്ടെന്നുള്ള പരിണിത ഫലങ്ങൾ അവർക്ക് കണ്ടെത്തുകയില്ല. അപ്പോൾ അവർ വഞ്ചിതരായി പോകും. ഏ, ഇതൊന്നും ഞാൻ ചെയ്തിട്ടും എനിക്കൊരു കുഴപ്പമില്ലല്ലോ, എൻ്റെ ഭൗതികമായി ഒരു കുഴപ്പവും എനിക്ക് സംഭവിച്ചിട്ടില്ല, എന്തെല്ലാം ഹറാമുകളിലൂടെ ഞാൻ സമ്പാദിക്കുന്നു, പക്ഷെ ഇപ്പോഴും എൻ്റെ ഭൗതികതയിൽ യാതൊരു കുറവും വന്നിട്ടില്ല, എന്തെല്ലാം വീഴ്ചകൾ ഞാൻ വരുത്തുന്നു, നിസ്കരിക്കാറില്ല, നോമ്പെടുക്കാറില്ല, ഒന്നും ചെയ്യാറില്ല, തൗഹീദില്ല, മസ്ജിദിൽ പോകാറില്ല, ഹറാമുകൾ പലതും ചെയ്യുന്നു, പക്ഷെ എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ. ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ പൊടുന്നങ്ങനെ വരിക. ഇതിനാണ് ഇസ്തിദ്റാജ് എന്ന് പറയുന്നത്. അള്ളാഹു ഒരുവനെ കൈവിട്ടതിന്റെ ലക്ഷണമാണ് അവൻ ഹറാമുകളിൽ വിഹരിക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം അവനെ വെറുതെ വിടുക എന്നുള്ളത്. അത് പിന്നീടുള്ള പിടുത്തത്തിലാണ് എന്നവൻ മനസ്സിലാക്കണം. ഫല യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, വളരെയധികം നഷ്ടകാരികളായ ഒരു വിഭാഗമല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് ഒരിക്കലും നിരാശ അടയുകയില്ല എന്നുള്ളതാണ്. അപ്പൊ നഷ്ടകാരികൾ, ആ നഷ്ടകാരികൾ എന്ന് പറഞ്ഞാൽ അവരെ ദീൻ പൂർണ്ണമായി നഷ്ടപ്പെട്ടവരുണ്ടാവാം. നേരത്തെ നാം പറഞ്ഞതുപോലെ പൂർണ്ണമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭയം ഹൃദയത്തിൽ നിന്ന് നീങ്ങി അങ്ങനെ നഷ്ടപ്പെട്ട അവരാണ് ഏറ്റവും വലിയ നഷ്ടകാരികൾ. ദുനിയാവും ആഖിറത്തും നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാകാം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വൻ പാപങ്ങൾ ചെയ്ത് അവന് സ്വർഗത്തിൽ നേരെ പ്രവേശിക്കാമെന്ന ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ആളുകൾ, ഭൂമിയിൽ നിന്ന് തന്നെ ഒരുപാട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ള ആസ്വാദനങ്ങളുടെ നഷ്ടം സംഭവിച്ച ആളുകൾ, ഇവരെല്ലാവരെ കുറിച്ചാണ് അള്ളാഹു തആല പറയുന്നത്, അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയരായവർ ഇല്ലൽ ഖൗമുൽ ഖാസിറു, നഷ്ടകാരികളായ ഒരു വിഭാഗം ജനങ്ങളല്ലാതെ അല്ല എന്നാണ്. എന്താണ് മക്കർ എന്ന് പറഞ്ഞാൽ? മക്കർ എന്ന് പറയുന്ന വാക്കിനർത്ഥം നമ്മൾ മലയാളത്തിൽ തന്ത്രം എന്നൊക്കെ പറയും. അറബിയിൽ അതിനൊരു നിർവചനം പറയാറുള്ളത് ഹുവലിഖാഉ ബിൽ ഖസ്മി ബിതരീഖത്തിൻ ഖഫിയ എന്നാണ്. നമ്മുടെ ശത്രുക്കളെ നമ്മൾ അവർ മനസ്സിലാകാത്ത രൂപത്തിൽ അവരെ ഒരു കെണിയിൽപ്പെടുത്തുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ശിക്ഷ നേർക്കു നേരെ പോയി അറ്റാക്ക് ചെയ്യുന്നതിനു പകരം അവർ മനസ്സിലാകാത്ത രൂപത്തിലുള്ള ഒരു കെണിയിലൂടെ അവരെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മക്കർ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് ആ ശിക്ഷ, അല്ലെങ്കിൽ ആ ഒരു പ്ലാന് നമുക്ക് നേരെ നടപ്പാക്കപ്പെടുന്നത് എന്നൊരു പക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഈ മക്കർ എന്നുള്ള വാക്ക് ചിലപ്പോൾ അത് ആക്ഷേപാർഹമായ മസ്മൂമായ വാക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ഇവിടെയൊക്കെ ഈ ആയത്തിലൊക്കെ ഉപയോഗിച്ചതുപോലെ മംദൂഹായിട്ട് പുകഴ്ത്തപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. എപ്പോഴാണ് ആക്ഷേപാർഹമായ തന്ത്രം ആക്ഷേപാർഹമാകുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ, അതിനുത്തരം തന്ത്രം പ്രയോഗിക്കാൻ പാടില്ലാത്ത ആളുകൾക്ക് മേൽ അത് പ്രയോഗിക്കപ്പെടുമ്പോഴാണ്. ഉദാഹരണത്തിന്, ഒരു സാധുവായ മനുഷ്യൻ അയാളുടെ സ്വത്ത് കൈക്കലാക്കാൻ പല തന്ത്രങ്ങൾ ആളുകൾ ഉപയോഗിക്കും. അയാൾ അറിയാത്ത രൂപത്തിൽ അയാളുടെ അതിർത്തികളൊക്കെ മാറ്റം വരുത്തി അയാളെ പറ്റിക്കുക, വഞ്ചിക്കുക, ഇത് അയാൾക്ക് നേരെ നടത്തുന്ന ഒരു മക്കറാണ്. അല്ലെങ്കിൽ മുസ്ലിമീങ്ങളായ മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ ശത്രുക്കളായ രാജ്യങ്ങൾ പല രൂപത്തിലുള്ള തന്ത്രങ്ങൾ എപ്പോഴും മെനഞ്ഞുകൊണ്ടേയിരിക്കാറുണ്ട്. എങ്ങനെയാണ് ഇവരെ കീഴ്പ്പെടുത്തുക? ഇവരെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് അടിച്ചു കൊണ്ടുപോകാൻ സാധിക്കുക? എങ്ങനെ അവരെ പരാജയപ്പെടുത്തുക? ഇങ്ങനെ തന്ത്രങ്ങൾ അവർ കാണിച്ചു കൊണ്ടേയിരിക്കാറുണ്ട്. അത് സഹോദരങ്ങളെ ആക്ഷേപാർഹമായ തന്ത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞ ഈ തന്ത്രം അതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറഞ്ഞ മക്റല്ലാഹ്, അള്ളാഹുവിന്റെ തന്ത്രം എന്ന് പറഞ്ഞത്, അത് അള്ളാഹു അത് അർഹിക്കുന്ന ആളുകൾക്കാണ് നൽകുന്നത്. ആർക്കെതിരെയാണ് അള്ളാഹു തആല തന്ത്രം പ്രയോഗിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ധാരാളം നൽകിയ ഒരു വിഭാഗം, അവർക്കതിനോട് എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം. പക്ഷെ ആ പഠിപ്പിച്ചതുപോലെ അത് നന്ദി കാണിച്ചില്ല, മറിച്ച് ആ അനുഗ്രഹത്തിന് നന്ദി കേട് കാണിച്ചു, കുഫ്ർ കാണിച്ചു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് തന്ത്രം പ്രയോഗിച്ചത് ആ നിഅമത്ത് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. ഏതൊരു അനുഗ്രഹത്തിലാണോ ഉള്ളത് അതങ്ങോട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തു. അവസാനം ഹത്താ ഇദാ അഖദഹു അഖ്സ അസീസിൻ മുഖ്തദിർ, അള്ളാഹു തആല പറഞ്ഞതുപോലെ ഖുർആനിൽ ഒരു പ്രതാപശാലിയുടെ കഴിവുറ്റ ഒരുവന്റെ പിടുത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം അവർ പിടിക്കുകയും ചെയ്തു. അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഈ ഒരു മക്കർ ഇത് മംദൂഹായ മഹ്മൂദായ സ്തുത്യർഹമായ പുകഴ്ത്തപ്പെടേണ്ടതായ മക്കറാണ്, ഇത് മോശമല്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുഫ്ഫാറുകളായ ആളുകൾക്കെതിരെ തന്ത്രം പ്രയോഗിക്കാറുണ്ട്. കുഫ്ഫാറുകളായ ആളുകൾ അവർ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്ന സമയത്ത് അള്ളാഹു അവന്റെ തന്ത്രം അവർക്ക് മേൽ പ്രയോഗിക്കാറുണ്ട്. വയം കുറൂന, അവർ തന്ത്രം പ്രയോഗിക്കുന്നു. കുഫ്ഫാറുകൾ വയം കുറുല്ലാഹ്, അള്ളാഹു അവർക്ക് നേരെ തന്ത്രം പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞത് അതാണ്. വമക്കറു മക്രൻ വമക്കർന മക്രൻ വഹും ലാ ശഊറൂൻ, അവരിതാ ഒരു തന്ത്രം പ്രയോഗിച്ചു, നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു, പക്ഷെ അവർക്കത് അറിയാൻ സാധിച്ചിട്ടില്ല. അവർ വിചാരിക്കുന്നത് അവരെല്ലാം നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരെ കീഴ്പ്പെടുത്താൻ മുകളിൽ ആരുമില്ല എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ അവർ ഏറ്റവും വലിയ വഞ്ചനയിലാണ്. അവർ വിചാരിക്കുന്നത് അവരാണ് തന്ത്രശാലികൾ, അവർക്കറിയുന്നത് പോലെ തന്ത്രം മറ്റൊരാൾക്കും അറിയാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് അവരറിയാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും വലിയ തന്ത്രം അവർക്ക് മേൽ പ്രയോഗിക്കും എന്നാണ് അള്ളാഹു തആല ഇവിടെ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ തന്ത്രം എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അത് അവന്റെ ഗായത്തുൽ അദ്ലി വൽ ഹിക്മത്തി വൽ ഖുവ്വത്തി വൽ ഖുദ്ര, ഈ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ നീതി അതിലുണ്ട് അല്ലെ. കുഫ്ഫാറുകളായ ആളുകൾ അവർക്ക് അവരെ തന്ത്രപൂർവ്വം ശിക്ഷിക്കുക, മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്ന കുഫ്ഫാറുകളെ തന്ത്രപൂർവ്വം ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ നീതിയാണ് അവിടെ വരുന്നത്. അള്ളാഹുവിന്റെ അതിലാണ് ആ തന്ത്രത്തിലുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട് അവരെ അങ്ങനെ ശിക്ഷിക്കുന്നതിൽ. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖുവ്വത്തും ഖുദ്റത്തും ഉണ്ട്, അവന്റെ ശക്തിയും കഴിവും സഹോദരങ്ങൾ അതിലുണ്ട്. അതല്ലാതെ തന്ത്രം എന്ന് പറയുന്ന വാക്ക് അള്ളാഹുവുമായി ചേർത്ത് പറയുന്ന സമയത്ത് അത് ആക്ഷേപാർഹമായ വാക്കല്ല. എന്നാൽ തന്ത്രം എന്ന് പറയുന്ന വാക്ക് പൊതുവെ ആക്ഷേപാർഹമായ വാക്കാണ്. അതുകൊണ്ട് തന്നെ യംകുറുല്ലാഹ്, അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നു എന്ന സിഫത്ത് അള്ളാഹുവിനുണ്ടെങ്കിലും അള്ളാഹുവിനെ മാക്കിർ തന്ത്രശാലി എന്നുള്ള വാക്ക് അള്ളാഹുവിന് ഇസ്മായിട്ടില്ല. അങ്ങനെ അള്ളാഹു താലെ വിളിച്ചുകൂടാ. കാരണം തന്ത്രം എന്ന വാക്ക് അത് രണ്ട് രൂപത്തിലും ഉപയോഗിക്കപ്പെടാവുന്ന വാക്കാണ്. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇത്തരം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫാത്തുകൾ അത് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ മാത്രമേ പറയാവൂ. അള്ളാഹു തന്ത്രശാലിയാണ് എന്ന് കേവലം പറയുക എന്നുള്ളത് ശരിയല്ല. മറിച്ച് അള്ളാഹുവിന്റെ തന്ത്രം അതെപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? മുശ്രിക്കുകൾ അവർ ദുൽമ കാണിക്കുമ്പോൾ, അക്രമം കാണിക്കുമ്പോൾ അതിന് പ്രതികാരമെന്നോണമാണ്. അത് അവന് യോജിച്ചതുമാണ്, അത് അവന്റെ ഹിക്മത്തിനും അവന്റെ അദലിനും ഖുവ്വത്തിനും ഖുദ്റത്തിനുമൊക്കെ യോജിച്ച കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയനാകാൻ പാടില്ല. അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല പേടിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. അവൻ ഒരിക്കലും അള്ളാഹു തആലയെ ഭയപ്പെട്ടുകൂടാ. എന്നാൽ അതേ സമയം തന്നെ ഒരു മുഅ്മിൻ ശത്രുക്കളുടെ, ബാത്തിലിന്റെ ആളുകളുടെ തന്ത്രത്തെ തൊട്ട് ഒരിക്കലും അവൻ പേടി ഉണ്ടാകാൻ പാടില്ല. അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. പല രൂപത്തിലെ തന്ത്രങ്ങൾ വരുമ്പോൾ ഇവിടെ അത് നടപ്പാക്കിക്കളയും, ഇവിടെ ഇത് നടപ്പാക്കിക്കളയും, ആ രാജ്യത്തെ ഇല്ലാതാക്കിക്കളയും, മുസ്ലിമീങ്ങളെ ഓടിച്ചു കളയും, പല തന്ത്രങ്ങൾ മെനയുന്നുണ്ട് എന്നൊക്കെ ആളുകൾ എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിന്റെ പേരിൽ പേടിക്കേണ്ട ആളുകളല്ല മുഅ്മിനീങ്ങൾ. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള ആളുകളും പല രൂപത്തിൽ തന്ത്രങ്ങൾ ഇവിടെ നടത്തിപ്പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗമിന് സഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അള്ളാഹു സ്വാന്തനമായി കൊണ്ട് പറയുകയാണ് വഖദ് മക്കറല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ള ആളുകളും ഈ ഭൂമിയിൽ പല രൂപത്തിലെ തന്ത്രങ്ങൾ ഇങ്ങനെ പറ്റിക്കൊണ്ടേയിരുന്നു. മുസ്ലിമുകൾ ഇല്ലാതാക്കണം, മുസ്ലിമുകൾ തീർത്തേ നമ്മൾ അടങ്ങുകയുള്ളൂ, എല്ലാ അജണ്ടകളും നമ്മൾ അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അള്ളാഹു പറയുന്നു ഫലില്ലാഹിൽ മക്രു ജമീആ, മുഴുവൻ തന്ത്രവും അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമാണ്. യഅലമു മാ തക്സിബു കുല്ലു നഫ്സിൻ, ഓരോരുത്തരും എന്താണ് സമ്പാദിക്കുന്നത് എന്ന് അള്ളാഹു നന്നായി അറിയാം. ഈ കുഫ്ഫാറുകൾ നമ്മളറിയാതെ നടത്തുന്ന പ്ലാനുകൾ നമ്മളെ അറിയാത്തതുള്ളൂ. അവരെ പടച്ച, അവർക്ക് റിസ്ക് നൽകുന്ന അള്ളാഹു അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വസയഅലമുൽ കുഫ്ഫാറു ലിമൻ ഉഖബദ്ദാർ, കാഫിറുകളെ ആർക്കാണ് ഏറ്റവും നല്ല പര്യവസാനമുള്ളത് എന്ന് നിങ്ങൾ പിന്നീട് അറിഞ്ഞുകൊള്ളും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരിക്കലും അള്ളാഹുവിന്റെ മക്രിനെ പേടിക്കുക എന്നല്ലാതെ അവന്റെ പടപ്പുകൾ നടത്തുന്ന ശത്രുക്കളായ ആളുകൾ നടത്തുന്ന മക്രിൽ നമ്മൾ പേടിക്കേണ്ടതില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ശരി, അടുത്ത ആയത്ത് വഖൗലിഹി തആല ഖാല വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലാ ദാലൂൻ, അദ്ദേഹം പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിൽ വഴികേടിന്റെ ദലാലത്തിലുള്ള ആളുകളല്ലാതെ, വഴിപിഴച്ച ആളുകളല്ലാതെ അതിൽ നിരാശ അടയുകയില്ല എന്നാണ്. ഈ ആയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ അപകടത്തെ കുറിച്ചാണ്, അൽ ഖുനൂത്തു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള നിരാശയെ കുറിച്ചാണ് പറയുന്നത്. ഈ ആയത്ത് ഇറങ്ങിയത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിലാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ മലക്കുകൾ എത്തി, മലക്കുകളാണ് എന്ന് അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ മനസ്സിലായില്ല. അവർ ബഷറൂഹു ബിഗുലാമിൻ അലീം, ജ്ഞാനിയായ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാം ജ്ഞാനിയാണ്, നബിയാണ്, ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത ആദ്യം അറിയിച്ചു. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും വളരെയധികം പ്രായാധിക്യത്തിലാണ്, വയസ്സനാണ്, ഇനി ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുക എന്നുള്ളത് പൊതുവെ സംഭവിക്കുന്ന കാര്യമല്ല. ഈ കാര്യം അവരോട് പറഞ്ഞു. അവർ ചോദിച്ചു, ഖാലു ബശ്ശർനാ കബിൽ ഹഖ്, ഞങ്ങളിത് സത്യം കൊണ്ടുള്ള സന്തോഷ വാർത്തയാണ്, ഫലാ തകും മിനൽ ഖാനിതീൻ, താങ്കൾ നിരാശയടഞ്ഞ ആളുകളുടെ കൂട്ടത്തിലായി പോകല്ലേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് മലക്കുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് മലക്കുകളാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സന്തോഷ വാർത്തയുമായിട്ടാണ് അവർ വന്നത്. അദ്ദേഹം അപ്പോൾ പറഞ്ഞ കാര്യമാണ്, വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാഹു, വഴികെട്ടവരല്ലാതെ ആരാണ് അള്ളാഹുവിന്റെ റഹ്മത്തിൽ കാരുണ്യത്തിൽ നിരാശയടയുക എന്ന് അദ്ദേഹം ചോദിച്ച കാര്യമാണത്. അതായത് സന്മാർഗത്തിലുള്ള ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിൽ ഒരിക്കലും നിരാശയടയുകയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന, അള്ളാഹു അവനെ ഹിദായത്തിലാക്കും എന്നുറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ സന്മാർഗികളായ ആളുകൾ. എന്നാൽ വലാലത്തിൽ അകപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ വിശ്വസിക്കുകയില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ ഖുനൂത്ത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, നിരാശ സംഭവിക്കുന്നത് അള്ളാഹുവിലുള്ള ഭയത്തിലുള്ള അതിരുവിടൽ കാരണമാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതിന് കാരണം എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്തും അതുപോലെ തന്നെ അവന്റെ വിശാലമായ നന്മകൾ നിറഞ്ഞ ഒരുപാട് സിഫാത്തുകളെ കുറിച്ചുള്ള അവന്റെ ദുർബലമായ വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖുദ്റത്തും റഹ്മത്തും ഇതിലവൻ വിശ്വസിക്കുന്നില്ല. അള്ളാഹു തആലയുടെ റഹ്മത്തിനെ കുറിച്ച് അവൻ മനസ്സിലാക്കിയാൽ നാളെ ആഖിറത്തിൽ അള്ളാഹു തആല എന്നെ കൈവിടുകയില്ല എന്ന പ്രതീക്ഷ അവനുണ്ടാകും. അള്ളാഹു തആലയുടെ ഖുദ്റത്തിൽ അവൻ വിശ്വസിച്ചാൽ ദുനിയാവിൽ അവൻ പല പ്രയാസങ്ങൾ നേരിടുന്ന സമയത്തും വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന ചിന്ത അവനുണ്ടാകും. ഈ രണ്ട് സിഫത്തുകളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയാൽ നാം നേരത്തെ പറഞ്ഞ ദുന്യവിയായ അവന്റെ ഖുനൂത്തും ഉഖ്റവിയായ ഖുനൂത്തും നഷ്ടപ്പെടും, ഇല്ലാതായിത്തീരും. ദുനിയാവിലുള്ളവന്റെ നിരാശയും ആഖിറത്തിലുള്ള നിരാശയും, ഈ രണ്ട് സിഫത്തുകൾ അവൻ ശരിക്കും മനസ്സിലാക്കണം. കാരുണ്യത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ നാം നേരത്തെ പറഞ്ഞു അള്ളാഹുവിന്റെ 1% അല്ലെങ്കിൽ 100% മാത്രമാണ് അള്ളാഹുവിന്റെ കാരുണ്യം ഈ ദുനിയാവ് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിക്കൊണ്ടേയിരിക്കുന്നത്. ബാക്കി 99 റഹ്മത്തും റബ്ബ് നാളെ ആഖിറത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. അതിൽപ്പെട്ടതാണ് അവന്റെ സ്വർഗം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തിൽ മനസ്സിലാക്കിയാൽ ആഖിറത്തിന്റെ വിഷയത്തിലുള്ള അവന്റെ നിരാശ ഇല്ലാതായിത്തീരും. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും കഴിയുന്ന ഖുദ്റത്തുള്ളവനാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ദുനിയാവിൽ എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും, കോടികൾ നഷ്ടങ്ങൾ വന്നാലും, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് എന്നെ ഇനിയും കൈവിടച്ചുയർത്താൻ, എന്നെ ഇനിയും നന്നാക്കാൻ അള്ളാഹുവിന് കഴിയും എന്ന വിശ്വാസം അവനുണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ അടയാൻ പാടില്ല. ഒരാൾ മുസ്ലിമാണോ അവൻ എന്ത് വലിയ തിന്മകൾ ഉണ്ടായാലും അള്ളാഹു സുബ്ഹാനഹു വതആല അത് പുറത്തു തരുമെന്ന് വിശ്വസിക്കണം. തിന്മകൾ പുറത്തു തരുമെന്ന് വിശ്വസിക്കണം. തിന്മയുടെ അടയാളങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്നും ഇല്ലാതാക്കി തീർക്കും എന്നും അവൻ വിശ്വസിക്കണം. തിന്മകൾ ഉണ്ടാകുമ്പോൾ തിന്മകൾക്കതിന് ഒരുപാട് ആധാറുകളുണ്ട്, അടയാളങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അവന് പുറത്തു തരും എന്ന പ്രതീക്ഷ അവനുണ്ടാകണം. ഞാൻ വലിയ തിന്മ ചെയ്തല്ലോ, ഇനി അള്ളാഹു തആല എന്നെ കൈവെടിയും എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു എനിക്ക് എന്റെ തിന്മകൾ മായ്ച്ചു തരും. തിന്മകൾ കൊണ്ടുണ്ടാകുന്ന സകല ഉപദ്രവങ്ങളും അതിന്റെ പരിണിത ഫലങ്ങളും അള്ളാഹു തആല എന്നിൽ നിന്നും ഇല്ലാതാക്കി തരും എന്ന പൂർണ്ണമായ പ്രതീക്ഷ. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അള്ളാഹു പറയുകയാണ്, നബിയെ പറയുക, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തിൽ തിന്മകളുടെ ആധിക്യം കാരണത്താൽ തിന്മകൾ അതിരുവിട്ട എന്റെ അടിമകളോട് പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശയടയാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു മുഴുവൻ പാപങ്ങളും പുറത്തു തരും. സുബ്ഹാനല്ലാഹ്, തിന്മകൾ സംഭവിച്ച ആളുകൾക്ക് ഇതിനേക്കാളും വലിയ സന്തോഷം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന മറ്റേത് വാക്കാണുള്ളത്? അള്ളാഹു തആല പറയുന്നത് അത്രയും അധികം തിന്മകളിൽ ആണ്ടുപോയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അസ്റഫു എന്ന് പറഞ്ഞാൽ തിന്മ, ചെറിയ ഒന്നോ രണ്ടോ തിന്മ ചെയ്ത ആൾക്കല്ല പറയുക, ധാരാളക്കണക്കിന് തിന്മകൾ, ജീവിതത്തിൽ മുഴുവൻ തിന്മകളുമായി നടക്കുന്ന ഒരു വ്യക്തിയെ അള്ളാഹു അഭിസംബോധന ചെയ്തത് ഖുൽ യാ ഇബാദീ, എന്റെ അടിമ എന്നാണ്. അള്ളാഹു തആല വളരെ അടിമ എന്നാണ് അവനെ വിളിച്ചിട്ടുള്ളത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾക്ക് നിരാശ അടയേണ്ടതില്ല, ഇത്രയൊക്കെയായാലും എന്നെ അള്ളാഹു പുറത്തു തരികയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകരുത്. ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തരുമെന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ റജാഇനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രതീക്ഷ, അത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നാം നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ തിന്മയിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഏതാണ് ഒന്നാമത്തെ തിന്മ? പ്രതീക്ഷയുടെ കാര്യങ്ങൾ മാത്രം വായിച്ച് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയരായി പോകുക. അതുകൊണ്ട് ഒരു മുഅ്മിനിന്റെ റജാ, പ്രതീക്ഷ, അതിന് രണ്ട് സിഫത്ത് വേണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹുവിനുള്ള പ്രതീക്ഷ, അത് രണ്ട് സിഫത്തോടുകൂടിയാണ് ഉണ്ടാകേണ്ടത്. ഒന്ന്, അന്നഹു മഷൂബുൻ ബിഖൗഫ്, അത് ഭയത്തോടുകൂടിയാണ്, ഭയം അതിനോടൊപ്പം ഉണ്ടാകണം. നിനക്ക് അള്ളാഹുൽ പ്രതീക്ഷ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള പേടിയും ഉണ്ടാകണം. പാപങ്ങൾ ചെയ്യുന്ന സമയത്ത് നിനക്ക് പുറത്തു തരുമെന്ന പ്രതീക്ഷയിലല്ല നീ അതിനെ കണ്ടുമുട്ടേണ്ടത്, പേടിച്ചുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ നീ ശ്രമിക്കണം. തിന്മകൾ സംഭവിച്ചുപോയി, നീ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്, തൗബ ചെയ്യുകയാണ്, അള്ളാഹു പ്രതീക്ഷ നിനക്ക് വേണം, രണ്ടും നിന്റെ മനസ്സിലുണ്ടാകണം. നോക്കൂ, അള്ളാഹു തആല പറയുന്നത് മൻ ഖശ്യ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ റഹ്മാനായ റബ്ബിനെ ഭയപ്പെട്ടവർ. ഖശിയത്തും റഹ്മത്തും, അള്ളാഹു ഖശിയ ഭയപ്പെടുക എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയുള്ളവനെ ഭയപ്പെടാനാണ് പറഞ്ഞത്? മൻ ഖശിയ ഭയപ്പെടും, എങ്ങനെയുള്ളവനെ ഭയപ്പെടണം? അർറഹ്മാൻ, കാരുണ്യമുള്ളവനായ റബ്ബിനെയാണ് ഭയപ്പെടേണ്ടത്. നീ ഭയപ്പെടുന്ന റബ്ബ് കാരുണ്യമാനാണ്. നീ ഭയപ്പെട്ട് പേടിച്ചു പോകാനല്ല അള്ളാഹു തആല പറഞ്ഞത്. ആ ഭയത്തോടൊപ്പം അള്ളാഹുവിന്റെ റഹ്മത്ത് നിന്നെ പഠിപ്പിച്ചിട്ട് ആ ഭയത്തോടൊപ്പമുള്ള പ്രതീക്ഷ നിനക്കുണ്ടാകണം എന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഭയം, പ്രതീക്ഷ, അത് ഭയത്തോടൊപ്പം ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, അന്നഹു മഖ്റൂനുൻ ബിൽ അമലി വത്താഅ, പ്രതീക്ഷയുള്ള ആളുകൾ കൂടെ സൽക്കർമ്മങ്ങളും പുണ്യപ്രവർത്തനങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ട്. വാജിബായ കാര്യങ്ങൾ അവൻ പ്രവർത്തിക്കേണ്ടതുണ്ട്, തിന്മകളിൽ നിന്നും അവൻ വിട്ടുനിൽക്കേണ്ടതുണ്ട്. തിന്മകളിൽ അവലംബിച്ചുകൊണ്ട് അള്ളാഹു തആല പൊറുത്തു തരും എന്നത് ശരിയായ റജാ അല്ല. നന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അള്ളാഹു എനിക്ക് കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കുക, അത് ശരിയായ റജാ അല്ല. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാജറു വജാഹദു ഫീ സബീലില്ലാ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിച്ചവർ, അവന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തവർ, അവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവർ, ഉലായിക യർജൂന റഹ്മത്തല്ലാ, അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കുന്നവരാണ്. ആരാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിച്ചവർ? കൈകെട്ടിയിരുന്നവരാണോ? അല്ല, വിശ്വസിച്ചവർ, ജിഹാദ് ചെയ്തവർ, ഹിജ്റ ചെയ്തവർ. ഏറ്റവും വലിയ ഇബാദത്തുകളാണ് പറഞ്ഞത്, ഈമാനിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇബാദത്തുകൾ ചെയ്തു. അതിനോടൊപ്പമാണ് അവർ റഹ്മത്ത്, കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ അവർ പ്രതീക്ഷിച്ചത്, അമലിനോടൊപ്പമാണ് അവർ പ്രതീക്ഷിച്ചത്. നോക്കൂ, നാം ഓതുന്ന സൂറത്തുൽ കഹ്ഫിൽ, ഫമൻ കാന യർജു ലിഖാഅ റബ്ബി, ആരാണോ റബ്ബിന്റെ ലിഖാഇനെ, റബ്ബിനെ കണ്ടുമുട്ടുമെന്നുള്ള പ്രതീക്ഷയുള്ളത്, എന്താണ് അവൻ ചെയ്യേണ്ടത്? മിണ്ടാതിരിക്കാനാണോ? പ്രതീക്ഷയോടുകൂടി അടങ്ങിയിരിക്കാനാണോ? അല്ല, ഫല്യഅമൽ അമലൻ സാലിഹൻ, അവൻ സാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യണം. വലാ യുഷ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അള്ളാഹുവിൽ പങ്കുചേർക്കാൻ പാടില്ല. അപ്പോൾ ഷിർക്കിലും സാലിഹായ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നിട്ടും നീ റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കണം എന്നല്ല പറഞ്ഞത്, മറിച്ച് ഫമൻ കാന യർജു ലിഖാ റബ്ബി ഫല്യഅമൽ അമലൻ സാലിഹൻ വലാ യുഷ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അമലുകൾ ചെയ്യണം, ഷിർക്ക് ചെയ്യാൻ പാടില്ല, സാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. എന്താണ് നമുക്ക് അള്ളാഹുവിൽ ഉണ്ടാകേണ്ട പ്രതീക്ഷ? അള്ളാഹുവിൽ ഉണ്ടാകേണ്ട പ്രതീക്ഷ രണ്ട് കാര്യം പ്രധാനമായി. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല ഞാൻ ചെയ്യുന്ന നന്മകളെല്ലാം സ്വീകരിക്കും, അതിന് പ്രതിഫലം നൽകുമെന്നാണ്. അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു പാപങ്ങൾ പുറത്തു തരിക എന്ന് ചില ഹദീസുകൾ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആരെങ്കിലും റമളാൻ മാസത്തിൽ നോമ്പെടുത്തു ഈമാനൻ, വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവാണിത് നിയമമാക്കിയത്, വഹ്തിസാബൻ, ഇഹ്തിസാബ്, അതാണ് ഇവിടെയുള്ള കാര്യം, പ്രതീക്ഷ, പ്രതിഫലം അള്ളാഹു തആല തരും, പ്രതിഫലേച്ഛ എന്ന് പറയുന്നത് അത് തന്നെയാണ്, റജ, അള്ളാഹു തആല നന്മകൾ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ. രണ്ട്, റജാ ഉമ്മഗ്ഫിറത്തി സയ്യിഅത്തി വൽ അഫ്വ അൻഹ, അള്ളാഹു പാപങ്ങൾ പുറത്തു തരികയും അതിനെ അഫു ചെയ്തു തരും, മാപ്പാക്കി തരികയും ചെയ്യുമെന്നുള്ള പ്രതീക്ഷ. നോക്കൂ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനെ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന സമയത്ത് പറഞ്ഞു, വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ, എങ്ങനെയുള്ളവനാണ് എന്റെ റബ്ബ്,
അത്മഊ, അവനിൽ ഞാൻ ആശിക്കുന്നത് അൻ യഗ്ഫിറ ലി ഖതിയതി, എൻ്റെ പാപങ്ങളെല്ലാം പുറത്തു തരും. യൗമദ്ദീൻ, പ്രതിഫല ദിവസത്തിൽ. അങ്ങനെയുള്ള റബ്ബ് എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. അപ്പോൾ റജ ഈ രണ്ട് കാര്യത്തിലാണ്, നന്മകൾ സ്വീകരിക്കും അതിന് പ്രതിഫലം ലഭിക്കും, തിന്മകൾ അള്ളാഹു തആല പുറത്തു തരും. പക്ഷേ ഈ രണ്ട് സിഫത്തോടുകൂടി നന്മകൾ ചെയ്യുന്ന റജ ഉള്ള സമയത്ത് ഖൗഫ് അതിനോടൊപ്പം ഉണ്ടാകണം, അമൽ സ്വാലിഹാത്ത് ഒപ്പം ഉണ്ടാകണം. എങ്കിൽ നിന്റെ റജ, അള്ളാഹുവിന്റെ പ്രതീക്ഷ, അത് ശരിയായ രൂപത്തിലായിരിക്കും. ശേഷം ഒരു ഹദീസ് കാണാം. വഅൻ ഇബ്നു അബ്ബാസിൻ അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അനിൽ കബായിർ ഫഖാല ശിർക്കു ബില്ലാ വൽയഅസു മിൻ റൂഹില്ലാ വൽഅംനു മിൻ മക്രില്ലാ. ഈ ഹദീസ് ഇമാം ബസ്സാർ, അതുപോലെ തുബറാനി, അങ്ങനെ ധാരാളം ആളുകൾ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ സനദിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പല പണ്ഡിതന്മാരും ഒരുപാട് തുറുക്കിലൂടെ, വ്യത്യസ്ത പരമ്പരയിലൂടെ ഇത് സഹീഹാണ് എന്നൊക്കെ പറഞ്ഞത് കാണാം. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അസ്സിൽസിറത്തു സഹീഹയിൽ ഹസനാണ് എന്ന് ഈ ഹദീസിനെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോ ചോദിച്ചു എന്നാണ്. സുഇല അനിൽ കബായർ, വൻ പാപങ്ങളെ കുറിച്ച് അദ്ദേഹം ചോദിക്കപ്പെട്ടു. വൻ പാപങ്ങളെ കുറിച്ച് ചോദിക്കപ്പെട്ടു. എന്താണ് വൻ പാപങ്ങൾ എന്ന് പറയുന്നത്? പാപങ്ങൾ രണ്ട് രൂപത്തിലാണ്, വൻ പാപങ്ങൾ അതുപോലെ തന്നെ ചെറിയ പാപങ്ങൾ എന്ന രൂപത്തിൽ പാപങ്ങളുണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇൻതജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻഹും സയ്യാത്തികും. നിങ്ങൾ നിങ്ങളോട് നിങ്ങൾ വൻ പാപങ്ങൾ, കബായിറുകൾ നിങ്ങൾ ഉപേക്ഷിച്ചാൽ, നിങ്ങളോട് വിലക്കപ്പെട്ട കബായിറുകൾ നിങ്ങൾ വർജിച്ചാൽ, നുകഫിർ അൻകും സയ്യാത്തികും, നിങ്ങളുടെ പാപങ്ങൾ ഞാൻ മായ്ച്ചു തരുന്നതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കബായിർ സയ്യാത്ത്, സയ്യാത്ത് സഗായിറാണ്, ചെറിയ പാപങ്ങൾ. പാപങ്ങൾ വലുതും ചെറുതുമുണ്ട്. വൻ പാപങ്ങളെ കുറിച്ച് അത് എണ്ണിയിട്ടാണോ തിട്ടപ്പെടുത്തേണ്ടത്, അതല്ലെങ്കിൽ അത് നിർവചിച്ചിട്ടാണോ തിട്ടപ്പെടുത്തേണ്ടത് എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അത് എണ്ണമാണ്, വൻ പാപം മൂന്നാണ്, ഏഴാണ്, മുന്നൂറാണ്, മുപ്പതാണ്, മുന്നൂറാണ്, എഴുന്നൂറാണ്, അങ്ങനെ വ്യത്യസ്ത എണ്ണങ്ങൾ പറഞ്ഞത് കാണാം. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത് അതിനേറ്റവും ശരിയായത് നിർവചിക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അവർ നിർവചിച്ചുകൊണ്ട് പറയാറുള്ളത്, വൻ പാപം എന്ന് പറഞ്ഞാൽ അള്ളാഹുവോ അവൻ്റെ റസൂലോ അതിനെ ശക്തമായി എതിർത്ത ഒരു തിന്മ, അതിനെ ശക്തമായി എതിർക്കുകയാണ്. നഹിയൻ ജാസിമൻ മഅ തഗ്ലീം, ശക്തമായി വിലക്കുകയാണ്, ചെയ്യാനേ പാടില്ല എന്ന ശക്തമായി വിലക്ക് വന്നിട്ടുള്ള കാര്യം. ഏതുപോലെ ഇത് ചെയ്തവൻ നഷ്ടകാരിയാണ് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇത് ചെയ്തവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇത് ചെയ്തവന് ശാപമുണ്ടായിരിക്കട്ടെ, അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇത് ചെയ്തവന് നരകമുണ്ട് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇത് ചെയ്തവന് നാളെ അപമാനമുണ്ട്, ഖേദമുണ്ട് എന്ന രൂപത്തിലൊക്കെ പറയുന്നത് പോലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന തിന്മകൾ അത് വൻപാപങ്ങളാണ്. വൻപാപങ്ങളെ കുറിച്ച് അതിനെണ്ണിത്തിട്ടപ്പെടുത്തി പല പണ്ഡിതന്മാരും അൽ കബായിർ എന്നൊക്കെ പറഞ്ഞ് ഗ്രന്ഥം തന്നെ രചിച്ചിട്ടുണ്ട്. ഇവിടെ അതിൽപ്പെട്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത്. എന്താണത്? അശ്ശുർക്കു ബില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കുചേർക്കുക. ഇത് നമ്മൾ നേരത്തെ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. വലിയ സുമിർ റൂഹില്ലാ വൽ അംനു മിൻ മക്രില്ലാ, അതാണ് ഈ അധ്യായവുമായി ബന്ധപ്പെട്ട കാര്യം. എന്താണത്? അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ഒരുവന് നിരാശ, യഅസ് മിൻ റൂഹില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശ. വൽ അം മിൻ മക്രില്ലാ, അള്ളാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് അവൻ നിർഭയനാണ്. പക്ഷേ അള്ളാഹ് അടുത്ത ഹദീസിൽ, അടുത്ത അസറിൽ അത് വിശദീകരിക്കാം. വഅൻ ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അക്ബറുൽ കബായിർ, പാപങ്ങളിൽ ഏറ്റവും വലുത്, വൻ പാപങ്ങളിൽ തന്നെ ഏറ്റവും വലുത്, അൽ ഇശ്രാഖു ബില്ലാഹ്, അല്ലാഹുൽ പങ്കുചേർക്കുക, വൽ അംനു മിൻ മക്രില്ലാഹ്, അല്ലാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയനായിരിക്കുക, വൽ ഖുനൂത്തു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശയടഞ്ഞിരിക്കുക, വൽ യഅസു മിൻ റൂഹില്ലാഹ്, അള്ളാഹു തആലയുടെ കാരുണ്യത്തെ തൊട്ട് അല്ലെങ്കിൽ അവനിൽ നിന്നുണ്ടാകുന്ന ആശ്വാസത്തെ തൊട്ട് നിരാശയടഞ്ഞിരിക്കുക. റവാഹു അബ്ദുറസാഖ്. ഈ ഹദീസും സ്വഹീഹായ ഹദീസാണ് എന്നാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞതാണ് അൽ ഇശ്റാഖു ബില്ലാ, രണ്ടാമത്തത് വൽ അംനു മിൻ മക്രില്ലാ, നമ്മൾ പറഞ്ഞ കാര്യത്തിൽപ്പെട്ട തന്നെയാണ്. എന്ന് നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. വൽ ഖുനൂത്തു മിൻ റഹ്മത്തില്ലാ വൽ യഅസു മിൻ റൂഹില്ലാ, ഖുനൂത്ത് മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള നിരാശ, വൽ യഅസു മിൻ റൂഹില്ലാ, ഇതും അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള നിരാശ എന്നാണ് നേർക്ക് നേരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അൽ ഖുനൂത്ത് വൽ യഅസ് ഈ രണ്ട് പദങ്ങൾ പണ്ഡിതന്മാർ പറയാറുള്ളത് നമ്മൾ ഇസ്ലാം ഈമാൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലെയാണ്. ഇത് ഇജ്തമഅ ഇഫ്തറഖ വ ഇഫ്തറഖ ഇജ്തമഅ, ആ രണ്ട് വാക്കുകൾ ഒരുമിച്ച് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം വേറെ വേറെ ആയിരിക്കും. ഇത് ഇജ്തമഅ, അത് രണ്ടും ഒരുമിച്ച് വന്നു ഈ ഹദീസിൽ വന്നതുപോലെ, എങ്കിൽ അതിന്റെ അർത്ഥം ഇഫ്തറഖ, വ്യത്യസ്ത അർത്ഥമാണ് അതിന് നൽകപ്പെടുക. എന്നാൽ വൈദ് ഇഫ്താറക്ക രണ്ടും വേറെ വേറെ സ്ഥലത്ത്, ഒരു സ്ഥലത്ത് അൽ ഖുനൂത്തു മിർ റഹ്മത്തില്ല നിങ്ങൾ വായിക്കുന്നു, വേറൊരു സ്ഥലത്ത് അൽ വലിയഅസ് മിർ റൗഹില്ല എന്ന് വായിക്കുന്നു എങ്കിൽ രണ്ടും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശയടയുക എന്നർത്ഥമായിരിക്കും ഉണ്ടാകുക. എന്നാൽ ഒരുമിച്ചാൽ അതിന് വ്യത്യസ്ത അർത്ഥമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് പണ്ഡിതന്മാർ അതിന് വ്യത്യസ്ത അർത്ഥങ്ങളായി പറഞ്ഞിട്ടുള്ളത്? ചിലർ പറഞ്ഞു അൽ ഖുനൂത്തു മിർ റഹ്മത്തില്ല എന്ന് പറയുന്നത് അത് വളരെ തീർത്തുമുള്ള ഒരു നിരാശയാണ് ഒരാൾക്ക് ഉണ്ടാവുക. അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് തീർത്തും നിരാശയാണ്, ഇനി ഒരു കാരുണ്യം വരാനില്ല എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത ഒരാൾക്ക് ഉണ്ടാകുന്നതിനാണ് അൽ ഖുനൂത്തു മിർ റഹ്മത്തില്ല എന്ന് പറയുന്നത്. അത് അൽ യഅസു മിർ റൗഹില്ല എന്നതിനേക്കാളും അശറാണ്, അതിനേക്കാളും വളരെ മോശമാണ്. കാരണം യഅസ് ഉണ്ടാകുന്നവന് ചെറിയ പ്രതീക്ഷയുണ്ട്, ചിലപ്പോ ഒരു കാരുണ്യം കിട്ടിയേക്കാം എന്ന് ചിന്തിക്കുന്നവൻ. എന്നാൽ അൽ ഖുനൂത്തു മിർ റഹ്മത്തില്ല എന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പൂർണ്ണമായ നിരാശ വെച്ച് പുലർത്തുന്നവരാണ്. ചിലർ അങ്ങനെയാണ് പറഞ്ഞത്. വേറെ ചിലർ പറഞ്ഞു അൽ യഅസു മിൻ റൗഹില്ല എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ പറഞ്ഞത് ഇദഖാന ഫിൽ ഖൽബി വലം യുസ്മിർ അമല, ഹൃദയത്തിൽ മാത്രം ഉണ്ടാകും, നിരാശ നിറഞ്ഞ പ്രവർത്തനങ്ങൾ അവരുടെ നാവിലോ ശരീരാവയവങ്ങളിലോ ഉണ്ടാവുകയില്ല. അൽ യഅസു മിൻ റൗഹില്ല എന്ന് പറഞ്ഞാൽ, എന്നാൽ അൽ ഖുനൂത്തു മിർ റഹ്മത്തില്ല എന്ന് പറഞ്ഞാൽ അത് അവന്റെ ഹൃദയത്തിൽ നിന്നും നാവിലേക്കും ശരീരത്തിലേക്കും പന്തലിക്കുന്ന നിരാശ പുറത്ത് കാണിക്കുന്ന രൂപത്തിലുള്ളതാണ്. അവിടെയും അൽ ഖുനൂത്തു മിർ റഹ്മത്തില്ല എന്ന് പറയുന്നതാണ് കടുത്ത കാര്യം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ചിലർ പറഞ്ഞത് അൽ ഖുനൂത്ത് എന്ന് പറഞ്ഞാൽ മിർ റഹ്മത്തില്ല എന്നാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത് അത് നന്മ ലഭിക്കാനും തിന്മകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും സാധിക്കുന്ന കാര്യമാണ്, അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരാളിൽ ഇറങ്ങുക എന്നുള്ളത്. അപ്പോൾ അതാണ് അവൻ നഷ്ടപ്പെട്ടു പോയത്. നന്മകൾ കിട്ടുന്നതും തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നതും രണ്ടിലും നിരാശ. എന്നാൽ റൗഹുല്ലാഹ് എന്ന് പറയുന്നത് പൊതുവെ അത് ഷറിൽ നിന്നും അള്ളാഹു ആശ്വാസം നൽകുക എന്നാണ് ആ വാക്കിന് പൊതുവെ മലയാളത്തിൽ പറയുക. ആശ്വാസം, ആശ്വാസം എന്ന് പറയുന്നത് പൊതുവെ ഉപദ്രവങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു രക്ഷക്കാണ്. പൊതുവെ രക്ഷ ലഭിക്കുക എന്നുള്ള കാര്യത്തിലാണ് റൗഹ് അൽ യഅസു മിർ റൗഹില്ല എന്ന് പറയുക. എങ്കിൽ ഇവിടെ അൽ ഖുനൂത്തു മിർ റഹ്മത്തില്ല എന്നുള്ളത് അഹമ്മായ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ്. എന്നാൽ അൽ യഅസു മിർ റൗഹില്ല എന്ന് പറയുന്നത് ആശ്വാസം മാത്രം ലഭിക്കുന്ന കാര്യമാണ്, അതിലാണ് അവന് നിരാശ വന്നിട്ടുള്ളത് എന്നാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള വ്യത്യസ്ത അർത്ഥങ്ങൾ സഹോദരങ്ങളെ വന്നിട്ടുണ്ട്. ഇവിടെയും അൽ ഖുനൂത്തു മിർ റഹ്മത്തില്ല എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഇനം ഇതിനുണ്ട്. ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ പൂർണ്ണമായ നിരാശയാണ്, ഒരു പ്രതീക്ഷയും അവൻ ഈ ദീനിലോ റബ്ബിലോ ഇല്ല എങ്കിൽ അവൻ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഒരുവനാണ്. അങ്ങനെയുള്ളവൻ അമലുകൾ പൂർണ്ണമായി നിർത്തിയൊരുവനായിരിക്കും. റബ്ബിനെ ആരാധിക്കുകയില്ല, റബ്ബ് പറഞ്ഞ ഇബാദത്തുകൾ നിർവഹിക്കുകയില്ല, കാരണം പൂർണ്ണമായി പ്രതീക്ഷ അറ്റവനാണ്. അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നവനാണ്. രണ്ടാമത്തെ വിഭാഗം, അവൻ വൻ പാപങ്ങൾ ചെയ്തൊരുവനാണ്. കാരണം അവന്റെ അസ്ലുർ റജാ അവന്റെ ഹൃദയത്തിലുണ്ട്, പ്രതീക്ഷയുടെ അടിസ്ഥാനം അവന്റെ ഹൃദയത്തിലുണ്ട്. പക്ഷെ അതിങ്ങനെ കുറഞ്ഞുപോയി. അത് കുറഞ്ഞുപോയത് കാരണത്താൽ പാപങ്ങളിൽ ചെയ്തപ്പോൾ അള്ളാഹു പുറത്തു വരും, തൗബ ചെയ്യും എന്ന പ്രതീക്ഷയില്ലാതെ അങ്ങനെ തുടർന്നു പോകുന്ന അവസ്ഥ, നന്മകളിൽ ഉത്സാഹമില്ലാത്ത, അള്ളാഹു ഇത് സ്വീകരിക്കുകയില്ല എന്നുള്ള എന്നൊരു ചിന്തയാണ്, നിരാശയാണ് അവനുണ്ടാകുന്നത് എന്നാണ്. ഇതാണ് സഹോദരങ്ങളെ ഈ അധ്യായത്തിൽ വന്നിട്ടുള്ളത്. ഇൻഷാ അള്ളാ അടുത്ത അധ്യായം അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് നന്നായി മനസ്സിലാക്കാനും ഹൃദയത്തിൽ തൗഹീദ് നിറച്ചുകൊണ്ട് അതിലായിക്കൊണ്ട് മരണപ്പെടാനും റബ്ബ് നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.